യുദ്ധങ്ങളെക്കുറിച്ചും യുദ്ധഭീഷണികളെക്കുറിച്ചുമുള്ള വാർത്തകൾ ഇന്ന് പുതുമയല്ലാത്തതായി തീർന്നിരിക്കുന്നു. എന്നാൽ ഇതുവരെ ലോകം കാണാത്തത്ര ഭീകരമായൊരു യുദ്ധവും അതിൻ്റെ പരിസമാപ്തിയും കാണാൻ ലോകം ധൃതിപ്പെട്ടുകൊണ്ടാണിരിക്കുന്നത്. അതൊരു യാദൃച്ഛിക സംഭവമല്ല. വിശുദ്ധ ബൈബിളിൽ അതേക്കുറിച്ച് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇന്ന് നമുക്കതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഒന്ന് പ്രവേശിക്കാം. ഇസ്രായേൽ രാഷ്ട്രത്തിനെതിരെ ഉയർന്നു വരുന്ന പ്രബലനായ ഒരു ശത്രുവിനെക്കുറിച്ചായിരുന്നല്ലോ കഴിഞ്ഞ ദിവസം നാം പഠിച്ചത്. ഗോഗിനെക്കുറിച്ചുള്ള പ്രവചനം ഭാവിയിൽ ലോകം കാണാനിരിക്കുന്ന ആശ്ചര്യകരങ്ങളായ ചില സംഭവങ്ങളെ നമ്മുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുകയായിരുന്നു. യെഹെസ്കേൽ 38 അധ്യായത്തിൽ നാം കണ്ടതാണ്. ഇന്ന് നാം പഠിക്കുന്ന 39 അധ്യായത്തിലും ഗോഗിനെതിരെയുള്ള പ്രവചനം തുടരുകയാണ്. ഇസ്രായേലിന്റെ പ്രബലനായ ഈ ശത്രുവിന്റെ നാശത്തെക്കുറിച്ചുള്ള കൂടുതൽ വിശദീകരണങ്ങൾ നമുക്ക് ഈ അധ്യായത്തിൽ കാണാൻ കഴിയും. 39 അധ്യായത്തിലേക്ക് നാം വരികയാണ്. 39 അധ്യായത്തിന്റെ 2 വാക്യം ഞാൻ ആദ്യം വായിക്കാം, ശ്രദ്ധിച്ചാട്ട്. ഞാൻ നിന്നെ വഴിതെറ്റിച്ച് നിന്നിൽ ആറിലൊന്ന് ശേഷിപ്പിച്ച് നിന്നെ വടക്കേ അറ്റത്ത് നിന്ന് പുറപ്പെടുവിച്ച് ഇസ്രായേൽ പർവ്വതങ്ങളിൽ വരുത്തും. ഞാൻ നിന്നിൽ ആറിലൊന്ന് ശേഷിപ്പിച്ച് എന്ന് നാം വായിച്ചല്ലോ. 6 വിധത്തിലുള്ള ബാധകളാൽ ദൈവം ഇവരെ ദണ്ഡിപ്പിക്കുന്നതിനെക്കുറിച്ച് 38 അധ്യായത്തിന്റെ 22 വാക്യത്തിൽ നാം കാണുന്നുണ്ട്. പകർച്ചവ്യാധി, രക്തം, പെരുമഴ, ആലിപ്പഴം അതായത് കൽമഴ, തീയ്, ഗന്ധകം എന്നീ വ്യാധികളാലാണ് ദൈവം അവരെ ന്യായം വിധിക്കാൻ പോകുന്നത്. സോദോമിനെയും ഗോമോറയെയും ദൈവം ന്യായം വിധിച്ചതും ഈ വിധത്തിലായിരുന്നു. 19:24 അത് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: യഹോവ സോദോമിന്റെയും ഗോമോറയുടെയും മേൽ യഹോവയുടെ സന്നിധിയിൽ നിന്ന് ആകാശത്തു നിന്ന് തന്നെ ഗന്ധകവും തീയും വർഷിപ്പിച്ചു. വടക്കു നിന്നും തന്റെ ജനത്തിനെതിരായി വരുന്ന സൈന്യത്തെ ദൈവം നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നതും ഈ വിധത്തിലാണ്. റഷ്യ എല്ലായ്പ്പോഴും തന്നെ യഹൂദ വിരോധികളായിരുന്നു എന്ന കാര്യം നാം ഓർക്കേണ്ടതുണ്ട്. ഇസ്രായേലിനും അമേരിക്കയ്ക്കും വെളിയിൽ ഏറ്റവും കൂടുതൽ യഹൂദർ ഉള്ളത് റഷ്യയിലാണ്. അവരെ സ്വദേശത്തേക്ക് മടങ്ങാൻ അനുവദിക്കുന്നില്ല എന്നത് സംബന്ധിച്ചുള്ള വലിയ വിമർശനം നാം കേൾക്കാറുണ്ടല്ലോ. എന്നാൽ അന്ത്യനാളുകളിൽ തന്റെ ജനത്തോട് ഇടപെട്ടതിന് തക്കവണ്ണം ദൈവം ഈ രാജ്യത്തെ കൈകാര്യം ചെയ്യുന്നതാണ്. ഇവിടെ നമുക്കൊരു വലിയ സന്ദേശമുണ്ട് സുഹൃത്തെ. സോദോമിനെയും ഗോമോറയെയും നശിപ്പിക്കാൻ ദൈവം തയ്യാറായപ്പോൾ അബ്രഹാം വിചാരിച്ചത് അത് അനീതിയായിരുന്നു എന്നാണ്. അബ്രഹാം ദൈവത്തോട് ചോദിച്ചു, ദുഷ്ടനോടുകൂടെ നീതിമാനെയും നീ നശിപ്പിക്കുമോ എന്ന്. അവിടെ 50 നീതിമാന്മാർ അല്ല, 45 പേർ അല്ല, 40 അല്ല, 30, 20, 10 പേരുണ്ടെങ്കിൽ നീ ആ പട്ടണത്തെ നാശത്തിൽ നിന്നും ഒഴിവാക്കുകയില്ലേ എന്ന്. ദൈവം പറഞ്ഞു, ഇല്ല, 10 നീതിമാന്മാർ ആ പട്ടണത്തിൽ ഉണ്ടെങ്കിൽ ഞാൻ അതിനെ നശിപ്പിക്കുകയില്ല എന്ന്. പക്ഷെ അവിടെ 10 പേരില്ലായിരുന്നു. ദൈവം തന്റെ മാലാഖമാരെ അയച്ച് ലോത്തിനെ പട്ടണത്തിന് പുറത്തേക്ക് കൊണ്ടുവന്നു. ലോത്ത് അതിനകത്തു നിന്ന് പുറത്തു വരുന്നത് വരെ അവർ അതിനെ നശിപ്പിക്കുകയില്ല എന്ന് പറഞ്ഞു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, തന്റെ സഭയെ എടുക്കുന്നത് വരെ മഹാപീഡനം ഉണ്ടാകയില്ല, അഥവാ സഭ മഹാപീഡനത്തിലൂടെ കടന്നു പോകുകയില്ല എന്നുള്ളതിൻ്റെ ഒരു കാരണം ഇതാകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായത്, മഹാപീഡനം ഈ ലോകത്ത് അരങ്ങേറുമ്പോൾ വീണ്ടും ജനനം പ്രാപിച്ച എല്ലാ വിശ്വാസികളും ഈ ലോകത്തിന് വെളിയിലായിരിക്കും. അവർ ക്രിസ്തുവിനോടൊപ്പം ആയിരിക്കും. ഈ പുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സംഭവങ്ങളുടെ ഒരു രൂപരേഖ വരയ്ക്കുകയാണെങ്കിൽ യെഹെസ്കേൽ പ്രവചനം 37 അധ്യായത്തിൽ ഭൂമിയിൽ മഹാപീഡനം ആരംഭിക്കുന്നു, അതേസമയം തന്നെ സഭ ഭൂമിയിൽ നിന്നും എടുക്കപ്പെടുന്നു. തുടർന്ന് 39 അധ്യായം വരെ ഭൂമിയിൽ മഹാപീഡനമാണ്. ഈ സമയത്ത് സഭ കർത്താവിനോടുകൂടെയും മഹാപീഡനത്തിന്റെ ഒടുവിൽ ക്രിസ്തു ഭൂമിയിലേക്ക് മടങ്ങി വരുന്നു. തുടർന്ന് ഭൂമിയിൽ 1000 ആണ്ട് വാഴ്ച ആരംഭിക്കുന്നു. അന്ന് കർത്താവിന്റെ സ്ഥാനാപതിയായി ദാവീദ് സിംഹാസനത്തിലിരുന്ന് ഭൂമിയെ വാഴുന്നതാണ്. മഹാപീഡന കാലത്ത് ഭൂമിയിൽ നടക്കുന്ന സംഭവങ്ങൾ അത്യന്തം ഭയാനകമായിരിക്കും. അതൊരു ഭീകര സമയമാണ്. ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവർ, അതെ ക്രിസ്തുവിന്റെ സഭ, ആ സമയത്തെ പീഡനങ്ങളിലൂടെ കടന്നുപോകും എന്ന് ചിന്തിക്കാൻ നമുക്ക് കഴിയില്ല. ആ സമയത്ത് ഭൂമിയിൽ സാക്ഷികളായിരിക്കുന്നത് 144,000 യഹൂദന്മാരായിരിക്കുമെന്ന് ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. നാലാം വാക്യം നോക്കിക്കാട്ടെ, നീയും നിന്റെ എല്ലാ പടക്കൂട്ടങ്ങളും നിന്നോടുകൂടെയുള്ള ജാതികളും ഇസ്രായേൽ പർവ്വതങ്ങളിൽ വീഴും. ഞാൻ നിന്നെ കഴുകു മുതലായ പറവകൾക്കൊക്കെയും കാട്ടുമൃഗത്തിനും ഇരയായി കൊടുക്കും. നോക്കുക, തന്റെ ജനത്തെ ആക്രമിക്കാൻ വരുന്ന സൈന്യത്തെ ദൈവം സമ്പൂർണമായി നശിപ്പിക്കുന്നതാണ്. മഹാപീഡന കാലത്തിന്റെ ശേഷിക്കുന്ന സമയത്തെ ഭരണം കൈയാളുന്ന ലോക ഭരണാധികാരിയായിരിക്കും അന്തിക്രിസ്തു. എന്നാൽ കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വീണ്ടും വരുമ്പോൾ അന്തിക്രിസ്തുവിന്റെ ഭരണം അവസാനിപ്പിച്ച് തന്റെ രാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിക്കുന്നതാണ്. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൽ ഇത് ചിത്രീകരിച്ചിരിക്കുന്നു. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ സഹസ്രാബ്ദ രാജ്യം അഥവാ 1000 ആണ്ട് വാഴ്ച ആരംഭിക്കുന്നതായി നാം കാണുന്നു. തികച്ചും ആശ്ചര്യകരങ്ങളായ ഈ സംഭവങ്ങളെ മനസ്സിൽ വെച്ചുകൊണ്ട് നാം ഇതുവരെ പഠിച്ച കാര്യങ്ങൾ ഒന്ന് ചിന്തിക്കാൻ ഒരു നിമിഷം നിൽക്കുന്നത് നന്നായിരിക്കും. 4 വലിയ പ്രവാചകന്മാരിൽ 3 പേരുടെ പുസ്തകങ്ങൾ പരിശോധിക്കുമ്പോൾ, അതായത് യെശയ്യാവ്, യിരെമ്യാവ്, എഹെസ്കേൽ എന്നിവരുടെ പുസ്തകങ്ങൾ നാം പരിശോധിക്കുമ്പോൾ, ചില പ്രധാനപ്പെട്ട പ്രമാണങ്ങൾ നമ്മുടെ മുന്നിൽ വെളിപ്പെടുന്നതായി കാണാം. ദാനിയേൽ അതിനെ സ്ഥിരീകരിക്കുന്നുമുണ്ട്. ദാനിയേൽ പ്രവചനം പഠിക്കുമ്പോൾ നമുക്കത് വ്യക്തമാകുന്നതാണ്. ഈ പ്രമാണങ്ങൾക്ക് ലോകരാഷ്ട്രങ്ങളെ സംബന്ധിച്ചും വിശ്വാസികളെ സംബന്ധിച്ചും കാലത്തിനതീതമായ പ്രായോഗികതയുണ്ട്. ഞാനിവിടെ വിശ്വാസികൾ എന്ന് പറഞ്ഞത് യേശുവിനെ ഏക രക്ഷിതാവും കർത്താവുമായി അംഗീകരിച്ച് അവനോട് ചേർന്നുള്ള ജീവിതം നയിക്കുകയും ബൈബിൾ ദൈവത്തിന്റെ വചനമാകുന്നു എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നവരെ ഉദ്ദേശിച്ചാണ് കേട്ടോ. യെഹെസ്കേലിൽ ദൈവം ഇസ്രായേലിനോട് ഇടപെടുന്നതിനെ കുറിച്ചാണല്ലോ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ദൈവം ഇസ്രായേൽ എന്ന് പറയുമ്പോൾ അത് ഇസ്രായേൽ എന്ന് തന്നെയാണ് അർത്ഥമാക്കുന്നത്, അത് സഭയെ അർത്ഥമാക്കിക്കൊണ്ടല്ല. ഇത് നാം പ്രത്യേകം ഓർക്കണം. ചിലർ ഇതിനെ തെറ്റായി സഭയോടുള്ള ബന്ധത്തിൽ വ്യാഖ്യാനിക്കുന്നതിൽ ഞാൻ ആശ്ചര്യപ്പെടുന്നു. ദൈവം ഇസ്രായേലിനെ കുറിച്ച് പറയുന്നതും ഈ പ്രവചനങ്ങളിലൂടെ ദൈവം ഇസ്രായേലിനോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നതും അങ്ങനെ തന്നെ ആയിരിക്കാൻ നമുക്ക് ദൈവത്തെ അനുവദിക്കാം. പ്രിയ സുഹൃത്തെ, അതാകുന്നു ശരിയായ വ്യാഖ്യാനം. എന്നിരുന്നാലും നാം ജീവിക്കുന്ന ഈ ലോകത്തിൽ ഇസ്രായേലിനോടുള്ള ദൈവത്തിന്റെ ഇടപെടൽ ലോകത്തോടുള്ള ദൈവത്തിന്റെ ഇടപെടലിന്റെ ഒരു മോഡൽ എന്ന നിലയിൽ ഇതിൽ നിന്നും ചില പാഠങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും. അത് നാം ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. തന്റെ സ്വന്തം ജനമായ ഇസ്രായേലിനോട് ദൈവം ഇടപെടുന്നതിലെ പ്രമാണങ്ങൾ നിത്യമായതാണ്. അവ ദൈവത്തിന്റെ സ്വഭാവത്തോടും ദൈവത്തിന്റെ മാറ്റമില്ലാത്ത ഗുണവിശേഷങ്ങളോടും ബന്ധപ്പെട്ടവയാണ്. യെശയ്യാവ്, യിരെമ്യാവ് എന്നീ പുസ്തകങ്ങളിൽ അവയിൽ ചിലത് നാം മുൻകാണുകയുണ്ടായി. ഇപ്പോൾ യെഹെസ്കേലിൽ നിന്നും ചില നിർണയങ്ങൾ എടുത്തു കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. യെഹെസ്കേലിനേക്കാൾ അധികമായി ദൈവത്തിന്റെ വിശുദ്ധിക്ക് ഊന്നൽ നൽകിയ മറ്റൊരു പ്രവാചകൻ ഇല്ല എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ അത്ഭുതപ്പെട്ടേക്കാം. അവൻ ദൈവത്തിന്റെ മഹത്വം കണ്ടു. ഈ പുസ്തകത്തിന്റെ ആരംഭത്തിൽ അവൻ കണ്ട വലിയ ദർശനം അതായിരുന്നു. അവൻ അതൊരിക്കലും മറന്നില്ല. നാമും അത് മറക്കാൻ പാടില്ല. അതുകൊണ്ട് അവൻ ദൈവത്തിന്റെ ന്യായവിധിക്കാണ് ഊന്നൽ നൽകിയിരിക്കുന്നത്. ദൈവം ദീർഘക്ഷമയുള്ളവനാണ്, സംശയമില്ല. ആരും നശിച്ചു പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. തന്റെ ജനത്തോട് അവൻ വീണ്ടും വീണ്ടും പറഞ്ഞു, അവർ തന്നിലേക്ക് മടങ്ങി വരുമെങ്കിൽ ദൈവം യെരൂശലേം നശിപ്പിക്കയില്ല എന്ന്. പക്ഷേ അവർ അവനെ കൂട്ടാക്കിയില്ല. യെരൂശലേം നശിപ്പിക്കപ്പെട്ടു. എന്നാൽ യെഹെസ്കേൽ അവരുടെ ഭാവിയെ സംബന്ധിച്ച് അവർക്ക് പ്രോത്സാഹനം നൽകി, പ്രത്യാശയുള്ള ഭാവിയിലേക്ക് നോക്കുവാൻ. എന്നാൽ അവൻ പറഞ്ഞു, മറ്റൊരു ശത്രു ഇതാ വരുന്നു. കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്ന സമയത്ത് യെരുശലേമിനെ നോക്കി അവൻ വിലപിച്ചു. കാരണം ചില വർഷങ്ങൾക്ക് ശേഷം റോമാക്കാരനായ തീത്തോസ് വന്ന് ആ പട്ടണത്തെ പൂർണ്ണമായി നശിപ്പിച്ചു കളയുമെന്ന് കർത്താവ് അറിഞ്ഞു. കഴിഞ്ഞ കാലത്ത് നെബുക്കനേസർ വന്ന് അതിനോട് ചെയ്തതുപോലെ തീത്തോസ് വന്ന് അതിനെ നശിപ്പിക്കുക തന്നെ ചെയ്തു. AD 70 അത് സംഭവിച്ചു എന്ന് നമുക്കറിയാം. യെരുശലേമിൽ കാര്യങ്ങൾ ആകെ മോശമായിരിക്കുന്നു. ആ പട്ടണം ദൈവത്തിന്റെ അനുഗ്രഹത്തിൽ സന്തോഷിക്കണമായിരുന്നെങ്കിൽ കാര്യങ്ങൾ ശരിപ്പെടേണ്ടതുണ്ടായിരുന്നു. വ്യാജം പറയുന്നവർ അത് നിർത്തണം. മോഷ്ടാക്കൾ അത് ഉപേക്ഷിക്കണം. നിയമലംഘികൾ നിയമത്തെ അനുസരിക്കുന്നവരാകണം. നീതിമാന്മാർ ആ പട്ടണത്തിൽ വർദ്ധിച്ചു വരണം. അവർ നിർഭയരായിരിക്കണം. ദൈവത്തെ ആ ജനത അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ ആ ദേശത്തിന്മേൽ, യെരുശലേമിന്മേൽ ദൈവത്തിന്റെ അനുഗ്രഹം വസിക്കുകയുള്ളൂ. ഏതെങ്കിലും ഒരു രാഷ്ട്രത്തിനോ വ്യക്തിക്കോ ദൈവത്തിന്റെ സ്നേഹവും കരുണയും അനുഗ്രഹങ്ങളും അനുഭവിക്കാൻ കഴിയണമെങ്കിൽ ആദ്യം നീതി അവിടെ പ്രബലപ്പെടേണ്ടിയിരിക്കുന്നു. അനീതിയുള്ള സമയത്ത് ഇതൊന്നും അനുഭവിക്കാൻ കഴിയില്ല. സുഹൃത്തെ, യെരുശലേം തെറ്റിപ്പോയിരുന്നു. ജനങ്ങളുടെ ചിന്താഗതി തെറ്റായിരുന്നു. അവരുടെ പ്രവൃത്തികളും തെറ്റിപ്പോയിരുന്നു. അവർ പാപത്തിലായിരുന്നു. അതുകൊണ്ട് ദൈവം അവരെ ന്യായം വിധിക്കുന്നതും ശരിയായ കാര്യമാകുന്നു. യെഹെസ്കേലിന്റെയും യിരെമ്യാവിന്റെയും പ്രവചനങ്ങൾ തമ്മിലുള്ള ഒരു വ്യത്യാസത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇതൊരു തെളിവായിരിക്കുന്നു അല്ലേ? താങ്കൾ ഇത് വീണ്ടും ശ്രദ്ധിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം ഇത് വളരെ പ്രാധാന്യമുള്ളതായി ഞാൻ കാണുന്നു. യിരെമ്യാവ് ദൈവത്തിന്റെ ഹൃദയത്തെ വെളിപ്പെടുത്തുകയായിരുന്നു. ദൈവം ആരെയും ന്യായം വിധിക്കാൻ വാസ്തവത്തിൽ ആഗ്രഹിക്കുന്നില്ല. താൻ യെശയ്യാവിനോട് പറഞ്ഞതുപോലെ ന്യായവിധി ദൈവത്തിന്റെ അസാധാരണമായ ഒരു പ്രവൃത്തിയാണ്. കഴിയുമെങ്കിൽ രക്ഷിക്കുക, ഇതത്ര ദൈവത്തിന്റെ പരിപാടി. ആരും നശിച്ചു പോകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. മനുഷ്യവർഗത്തോട് ദൈവം വളരെ തൽപരനാണ്. യോഹന്നാന്റെ സുവിശേഷത്തിലെ ഒരു വലിയ പ്രസ്താവനയാണ് അവൻ ജഡത്തിൽ വന്നു നമ്മുടെ ഇടയിൽ പാർത്തു എന്നുള്ളത്. ഇത് ദൈവത്തിന്റെ സ്നേഹത്തെയും നമ്മോടുള്ള പ്രത്യേക പരിഗണനയുമാണ് കാണിക്കുന്നത്. യെരുശലേം നശിപ്പിക്കപ്പെടുമെന്നുള്ളത് അവന്റെ ഹൃദയത്തെ തകർത്തു. നൂറ്റാണ്ടുകൾക്ക് മുൻപ് യിരെമ്യാവ് കരഞ്ഞതുപോലെ യേശുക്രിസ്തു യെരുശലേമിനെ നോക്കി കരഞ്ഞു. യെഹെസ്കേലിൽ ആകെ വ്യത്യസ്തമായ ചിലതാണ് നാം കാണുന്നത്. യെരുശലേം നശിപ്പിക്കപ്പെട്ട അതേ നിമിഷത്തിൽ യെഹെസ്കേലിന്റെ ഭാര്യ മരിച്ചു. അവളെക്കുറിച്ച് ദുഃഖിക്കുകയോ വിലപിക്കുകയോ ചെയ്യരുതെന്ന് ദൈവം അവനെ വിലക്കി. ഒന്നും സംഭവിക്കാത്തതുപോലെ ആ സമയത്ത് അവന് അഭിനയിക്കേണ്ടതായി വന്നു. എത്ര വിചിത്രമല്ലേ! കർത്താവ് യെരുശലേമിനെ നോക്കി കരഞ്ഞു, പക്ഷേ അവൻ വിലാപം കഴിച്ചില്ല. താൻ ചെയ്തതിനെക്കുറിച്ച് അവൻ അനുതപിച്ചില്ല. കാരണം താൻ ചെയ്തത് തികച്ചും ശരിയായിരുന്നു. നിറഞ്ഞ കണ്ണുകളോടെയാണ് ദൈവം യെരുശലേമിനെ ശിക്ഷിക്കുന്നത്. എന്നാൽ തന്റെ സ്വഭാവത്തെ നിലനിർത്തുന്നതിനായി ദൈവം അത് ചെയ്യുകയായിരുന്നു. അനീതിയെ തനിക്ക് കണ്ണടച്ചു വിടുവാനാവില്ലല്ലോ. ദൈവത്തിന്റെ പ്രവൃത്തി എപ്പോഴും ശരിയായിരിക്കും. അതുകൊണ്ട് താൻ ചെയ്തതൊക്കെയും നീതിയാകുന്നു എന്ന് റോമലേഖനം 9:14 നാം കാണുന്നു. അവിടെ പൗലോസ് ചോദിക്കുന്നു, ദൈവത്തിന്റെ പക്കൽ അനീതിയുണ്ടോ? ഒരു നാളുമില്ല. നിശ്ചയമായും ദൈവത്തിന്റെ പ്രവൃത്തിയിൽ അനീതിയില്ല. ദൈവം ചെയ്യുന്നത് എന്തും നീതിയാകുന്നു. ന്യായവിധിയിലൂടെ തന്റെ മഹത്വം വെളിപ്പെടുകയാകുന്നു ദൈവം ചെയ്യുന്നത്. വീണ്ടെടുപ്പിലൂടെ തന്റെ കൃപ അവൻ വെളിപ്പെടുത്തി. ദൈവം നമുക്ക് വീണ്ടെടുപ്പ് ഒരുക്കിയില്ലായിരുന്നെങ്കിൽ, എന്റെ സുഹൃത്തെ, നാം എന്തൊക്കെ ചെയ്താലും ഒരിക്കലും നമുക്ക് രക്ഷിക്കപ്പെടുവാൻ കഴിയുമായിരുന്നില്ല. 38-39 വടക്കു നിന്നുള്ള ഒരു രാജ്യം ഇസ്രായേലിനെ ആക്രമിക്കാൻ വരുന്നതാണ് നാം കണ്ടത്. അത് റഷ്യ ആയിരിക്കുമെന്നത്രേ ഞാൻ വിശ്വസിക്കുന്നത്. പല തെളിവുകളിലൂടെ ഞാനത് നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തിയല്ലോ. എന്നാൽ ഭാവിയിൽ അതിനെ ദൈവം നശിപ്പിക്കുന്നതാണ്. ഇവിടെയുള്ള ചോദ്യം, എന്തിനാണ് ദൈവം റഷ്യയെ നശിപ്പിക്കുന്നതെന്നാണ്. 38:16 ഒരിക്കൽ കൂടി ആ ഭാഗം നമുക്ക് വായിക്കാം. അവിടെ എഴുതിയിരിക്കുന്നത്, ദേശത്തെ മറയ്ക്കേണ്ടതിനുള്ള ഒരു മേഘം പോലെ നീ എന്റെ ജനമായ ഇസ്രായേലിന്റെ നേരെ വരും. ഗോഗേ, അന്ത്യകാലത്ത് ജാതികൾ കാണേണ്ടതിന് ഞാൻ എന്നെ തന്നെ നിങ്ങൾ വിശുദ്ധീകരിക്കുമ്പോൾ, അവർ എന്നെ അറിയേണ്ടതിന് ഞാൻ നിന്നെ എന്റെ ദേശത്തിന്റെ നേരെ വരുത്തും. ദൈവം എന്താണ് ചെയ്യാൻ പോകുന്നത്? അവൻ അവരെ നശിപ്പിക്കാൻ പോകുകയാണ്. ദൈവം ഇങ്ങനെ ചെയ്യുമോ എന്ന് ചിലർ അതിശയിച്ചേക്കാം. നിശ്ചയമായും താൻ അത് ചെയ്യും. അടുത്ത രണ്ട് വാക്യങ്ങൾ കൂടി നമുക്ക് ശ്രദ്ധിക്കാം. 39:6-7 മാഗോഗിലും തീരപ്രദേശങ്ങളിൽ നിർഭയം വസിക്കുന്നവരുടെ ഇടയിലും ഞാൻ തീയയക്കും. ഞാൻ യഹോവ എന്നവർ അറിയും. ഇങ്ങനെ ഞാൻ എന്റെ വിശുദ്ധനാമം എന്റെ ജനമായ ഇസ്രായേലിന്റെ നടുവിൽ വെളിപ്പെടുത്തും. ഇനി എന്റെ വിശുദ്ധനാമം അശുദ്ധമാക്കുവാൻ ഞാൻ സമ്മതിക്കയില്ല. ഞാൻ ഇസ്രായേലിൽ പരിശുദ്ധനായ യഹോവയാകുന്നു എന്ന് ജാതികൾ അറിയും. ദൈവം പറയുന്നത് നോക്കൂ, മാഗോഗിലും തീരപ്രദേശങ്ങളിലും സുരക്ഷിതരെന്ന് കരുതി പാർക്കുന്നവരുടെ ഇടയിലേക്ക് താൻ തീ അയക്കുമെന്ന്. ഇവിടെ താങ്കൾക്കൊരു ചോദ്യം ഉണ്ടായേക്കാം, ഇന്ന് ദൈവം എവിടെയാണ് എന്ന്, അല്ലേ? ഇക്കാലത്ത് തന്റെ ജനത്തിനു വേണ്ടി ദൈവം പ്രതികാരത്തിനായി മുമ്പോട്ട് വരുന്നില്ല എന്നല്ലേ? സുവിശേഷത്തിനായി ജീവൻ വെച്ചുകൊടുത്ത എത്രയോ ദൈവമക്കളുടെ കഥകൾ ഇന്ന് നാം കേൾക്കുന്നു. പീഡനമേറ്റവർ, തീക്കിരയായവർ, നാടുകടത്തപ്പെട്ടവർ, ജയിലിലടക്കപ്പെട്ടവർ, ഇങ്ങനെ എത്ര എത്ര കഥകൾ. പീഡകർക്ക് എന്ത് സംഭവിച്ചു എന്നറിയാൻ നാം താല്പര്യത്തോടെ വാർത്തകളിൽ ശ്രദ്ധിക്കാറില്ലേ? പീഡിപ്പിച്ചവൻ പിന്നെയും അത് തുടരുകയാണ്. ദൈവസ്നേഹം പങ്കുവയ്ക്കുവാൻ ത്യാഗത്തോടെ മുന്നേറുന്നവർ പിന്നെയും പിന്നെയും ആക്രമിക്കപ്പെടുകയാണ്. ഹോ, എന്തൊരു അനീതിയുള്ള ലോകമല്ലേ! ഈ ലോകത്തിന് ദൈവത്തെക്കുറിച്ചുള്ള ഭയം തീരെ നഷ്ടമായിരിക്കുന്നു. ദൈവം എന്തുകൊണ്ട് ഈ അനീതിക്കെതിരെ ചലിക്കുന്നില്ല? അതെ, സമയമാകുമ്പോൾ അവൻ ചലിക്കും, സമയമാകുമ്പോൾ അവൻ തൻ്റെ മഹത്വം വെളിപ്പെടുത്തും. എന്നാൽ ഒരിക്കലും അത് പകവീട്ടലിൻ്റെയോ ക്ഷിപ്രകോപത്തിൻ്റെയോ നിരപരാധിത്വം തെളിയിക്കുന്നതിൻ്റെയോ രീതിയിലായിരിക്കേയില്ല. പിന്നെയോ, അവൻ ന്യായം വിധിക്കുന്നതാണ്. ദൈവം അങ്ങനെ ന്യായം വിധിക്കുമ്പോൾ ലോകത്തിന് ദൈവത്തോട് ആദരവും ബഹുമാനവും ഉണ്ടാകും. ചെറിയ മനുഷ്യൻ അന്ന് ദൈവത്തിന് മുന്നിൽ ശിരസ് നമിക്കും. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, മനുഷ്യൻ ഒരിക്കലും ദൈവത്തെ കോപിപ്പിച്ച് അതിൻ്റെ ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടാനാവില്ല. റോമലേഖനം 2:3 അപ്പോസ്തലനായ പൗലോസ് ചോദിക്കുന്നു, നീ ദൈവത്തിൻ്റെ വിധിയിൽ നിന്ന് തെറ്റി ഒഴിയും എന്ന് നിനയ്ക്കുന്നുവോ? ഇല്ല സുഹൃത്തെ, മനുഷ്യൻ ന്യായവിധിയിൽ നിന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല. എബ്രായ 2:4 നാം വായിക്കുന്നത് ഇത്ര വലിയ രക്ഷയെ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും എന്നത്രേ. ദൈവത്തിന് പോലും ഉത്തരം നൽകാൻ കഴിയാത്ത ഒരു ചോദ്യമാകുന്നു ഇതെന്ന് താങ്കൾ ഗ്രഹിച്ചിട്ടുണ്ടോ? ഇത്ര വലിയ രക്ഷയെ നിരസിച്ചാൽ പിന്നെ എങ്ങനെ നാം തെറ്റിയൊഴിയും? അതെ, പിന്നെ നമുക്ക് രക്ഷപ്പെടാൻ വേറെ യാതൊരു വഴിയുമില്ല. സുഹൃത്തെ, നരകമെന്നതൊരു തികഞ്ഞ യാഥാർത്ഥ്യമാകുന്നു. താങ്കൾക്ക് അതിനെ ഏത് വിധത്തിലും വ്യാഖ്യാനിക്കാം. എന്നാൽ വിശുദ്ധനായ ദൈവം തന്നോട് മത്സരികളായി രക്ഷയെ തള്ളിക്കളഞ്ഞവരെ ഒടുവിൽ ഇട്ടുകളയാൻ പോകുന്നത് അവിടെയാണ്. അറിഞ്ഞുകൊണ്ട് തൻ്റെ വിശുദ്ധനാമത്തെ നിന്ദിച്ചവരെ, അഹങ്കാരത്തോടെ പാപത്തിൽ ജീവിച്ചവരെ, സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ മൃഗങ്ങളെപ്പോലെ അധാർമികതയിൽ ജീവിച്ചവരെ, അതെ സുഹൃത്തെ, ഇങ്ങനെയുള്ളവരെ ശിക്ഷിക്കുവാനായി ദൈവത്തിൻ്റെ നാമം വിശുദ്ധീകരിക്കുന്നതിനായി നിക്ഷേപിക്കുന്ന സ്ഥലമാണ് നരകം. അത് തികച്ചും ഭയാനകവും ഭീകരവുമായ സ്ഥലമാണ്, സുഖമായ സ്ഥലമല്ല. എങ്ങനെയാണ് ദൈവത്തിൻ്റെ നാമം വിശുദ്ധീകരിക്കപ്പെടുന്നത്? സ്നേഹത്തിലാണോ? തൻ്റെ പുത്രനെ നൽകിയതിലൂടെ ദൈവം ഇന്ന് തൻ്റെ സ്നേഹം നമ്മിൽ പ്രദർശിപ്പിച്ചിരിക്കുകയാണ്. അവൻ്റെ നാമം ധരിച്ചവർ ഒരു പാഠം പഠിക്കേണ്ടതുണ്ട്. അതെ, അവൻ്റെ നാമത്തിൽ എങ്ങനെയും ജീവിക്കാൻ കഴിയില്ലെന്ന് നാം അറിയേണ്ടതുണ്ട്. അവനോട് നാം നിസാരമട്ടിൽ ഇടപെടാനായി ശ്രമിച്ചാൽ അത് സാധ്യമല്ല. നമ്മുടെ ഇഷ്ടം പോലെ ജീവിക്കാനും കഴിയില്ല. നമ്മുടെ ദൈവം വിശുദ്ധനാകും, പാപത്തിൽ തുടരാൻ നമുക്ക് കഴിയില്ല. അങ്ങനെ സാധിക്കുമെങ്കിൽ ദൈവത്തിന് നമ്മിൽ നിന്നും എന്ത് വിശേഷതയാണുള്ളത്? മനുഷ്യൻ കേവലം ഒരു സൃഷ്ടി മാത്രമാണ് സുഹൃത്തെ. ദൈവത്തിൻ്റെ ഹിതം നിത്യമായതാണ്. അതുകൊണ്ട് നമ്മുടെ ശരിയായ സ്ഥിതി അവന് മുമ്പിൽ തലകുനിക്കുക മാത്രമാണ്. നമുക്കുള്ള ഏക സ്വാതന്ത്ര്യം ദൈവഹിതം മാത്രമാണ്. നാം പൊടി എന്നവൻ ഓർക്കുന്നു. എന്നാൽ പൗലോസിനോട് ചേർന്ന് എനിക്ക് പറയാൻ കഴിയും, ഞാൻ ആയിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാലാകുന്നു എന്ന്. പ്രിയ സുഹൃത്തെ, താങ്കൾ അവനെ ത്യജിക്കുന്നുവെങ്കിൽ അവൻ്റെ കാൽക്കീഴിൽ താങ്കൾ തകർന്നു പോകും. തൻ്റെ പുത്രനെ നൽകുവാൻ തക്കവണ്ണം അവൻ താങ്കളെ സ്നേഹിച്ചു. എന്നാൽ അവൻ്റെ സ്നേഹത്തെയും കൃപയെയും താങ്കൾ നിരസിക്കുന്നുവെങ്കിൽ അവൻ താങ്കളെയും തള്ളിക്കളയും. ഇത് ദൈവത്തിൻ്റെ പ്രപഞ്ചമാകും, ഇത് അവൻ്റെ ഭൂമിയാകും. തൻ്റെ തികഞ്ഞ പദ്ധതി പ്രകാരം അവൻ ചലിച്ചുകൊണ്ടിരിക്കും. പ്രിയ സുഹൃത്തെ, അവൻ്റെ കാൽച്ചുവടുകളിൽ നമുക്ക് ചേർന്ന് നിൽക്കാം. അതിനായി താങ്കളുടെ ജീവിതത്തെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചാൽ